പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൈയിലുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും, പാസ്റ്റർ ജോൺസൺ ഡാനിയൽ വേദപുഷ്ടരായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, കായിക സംഘം ശാലെ വോയ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാറ്റിലുപരിയും മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ ഇന്ന് രാത്രി അവൻ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവൻ്റെ നാമത്തിൽ നമ്മൾ വന്നിരിക്കുന്ന രാത്രി അവൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതൊരു പ്രോഗ്രാമുള്ള മീറ്റിംഗ് അല്ല, ഇതൊരു ആരാധനയാണ്. അവൻ വന്നാൽ പിന്നെ അവനെ ആരാധിക്കാതിരിക്കാൻ നമുക്ക് കഴിയയില്ല. അവൻ നമ്മുടെ നടുവിൽ എവിടെയുണ്ട്, എവിടെയായിരിക്കും? ഞാൻ നോക്കുകയായിരുന്നു യേശു എവിടെ ആയിരിക്കുന്നെന്ന്. ഓഡിയൻസ് കൂട്ടത്തിൽ എങ്ങനെ ചേറെ ഇരിപ്പുണ്ടോ, അതോ അധ്യക്ഷവേദിയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ, അത് നിൽക്കുകയാണോ, അത് നടക്കുകയാണോ, എവിടെയാണ് ഇന്ന് രാത്രി യേശു? നല്ല തെളിവുള്ള ഒരു പകൽക്കാലം നിങ്ങളുടെ മുറ്റത്ത് 100 പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് സൂര്യനെ ഏത് പാത്രത്തിലാ കാണുന്നത് നോക്കണം. എല്ലാ പാത്രത്തിലും സൂര്യനെ കാണാം. യേശു നിന്റെ അടുത്ത് നിപ്പുണ്ട്, ആണിപ്പാടുള്ള കൈയുമായി നിന്റെ അടുത്ത് നിപ്പുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നീ വന്നിരിക്കുന്നെങ്കിൽ, ആ വിഷയബോധത്തോടെ നീ വന്നിരിക്കുന്നെങ്കിൽ, വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. അവന്റെ സ്പർശനം ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിക്കും. അവന്റെ സ്പർശനം കൊണ്ട് നിന്റെ നാഡിഞരമ്പുകൾ, അസ്ഥി പഞ്ചരങ്ങൾ, മാംസാപേശികൾ, ആന്തരിക അവയവങ്ങൾ പോരാടി നിൽക്കുന്ന സകല രോഗബന്ധനങ്ങളും ഇന്ന് രാത്രി തകരും. ഇന്ന് രാത്രി അത്ഭുത രോഗ സൗഖ്യം നിനക്കുണ്ടാകും. 2011 തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഓ ഹല്ലേലൂയാ. ബലം ഇല്ലാത്തവർക്ക് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു. ബലമില്ലാതെ വന്നെങ്കിൽ നിന്റെ ബലം വർദ്ധിക്കാൻ പോവുക, ക്ഷീണിച്ച് വന്നെങ്കിൽ നിന്റെ ശക്തി വർദ്ധിക്കാൻ പോകുക. യൗവനക്കാർ വീഴും, ബാല്യക്കാർ തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, അവർ തളർന്നു പോകാതെ നടക്കും. എന്ന് നിന്റെ മേൽ അതിശക്തമായ അഭിഷേകം ദൈവം പകരുകയാണ്. ബൈബിളിൽ നിന്ന് എല്ലാവരും ബൈബിൾ കയ്യിലൊന്ന് എടുത്തേ, ബൈബിളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ പറയുന്ന വാചകങ്ങൾ എന്നോട് ചേർന്ന് പറയണം. ദൈവ വചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. എല്ലാവരും ബൈബിൾ തുറക്കാൻ ലേവ്യപുസ്തകം 17:11 വാക്യം ഇവിടെ വായിച്ച് കേൾപ്പിക്കും.
മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്.
മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്.
യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ ഞാൻ നിങ്ങൾക്ക് രക്തം തന്നിരിക്കുന്നു.
രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തമാകുന്നത്.
രക്തത്തിലാണ് ജീവൻ, രക്തത്തിലുള്ള ജീവനാണ് നിനക്ക് വേണ്ടി പ്രായച്ചിത്തമാകുന്നത്. തലമണിക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവി, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായി സ്തോത്രം, തിരുവചനത്തിനായി സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും, കുടുംബത്തെയും, ദേശത്തെയും, സഭകളെയും, സംഭവങ്ങളെയും, ഈ കാലഘട്ടത്തെയും വിവേചിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. ജീവൻ രക്തത്തിലാണ്. നമ്മുടെ നാട്ടിൽ റോഡപകടങ്ങൾ ഉണ്ടായി, മോട്ടോർ സൈക്കിൾ വണ്ടി കൂടെ കൂട്ടിയിടിച്ചിട്ട് മറിഞ്ഞു വീണ് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്ത ആൾ മറിഞ്ഞു വീണ്, നാട്ടുകാർ വന്ന് നോക്കി, ആർക്കും പരിചയമില്ല, അവന്റെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, ആർക്കും അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ധൈര്യമില്ല, പേടിയാ, മരിച്ചുപോയാൽ അതിന് ഉത്തരവാദിത്വം പറയണമെന്നുള്ളതുകൊണ്ട് എല്ലാവരും കണ്ട് എച്ച് മാറി മാറിപ്പോയി. അവൻ്റെ രക്തം ഒഴുകി ഒഴുകി അവൻ മരിച്ചുപോയി. ഒരാളല്ല, രണ്ടു പേരല്ല, പത്ത് പേരല്ല, നൂറ് പേരല്ല, കേരളത്തിൽ റോഡുകൾ കിടന്ന് രക്തം നഷ്ടപ്പെട്ട ആളുകൾ മരിക്കുന്നു. ജീവൻ രക്തത്തിലാണ്. രക്തം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് വിഷലിപ്തമായ കെമിക്കൽസ് ഉണ്ടാകും, വേസ്റ്റ് ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ്, മെറ്റാബോളിക് വേസ്റ്റ്, അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കിഡ്നിയിലും അതുപോലെ ശുദ്ധീകരണ പ്രക്രിയയുള്ളതായ വിസർജനേന്ദ്രിയങ്ങളിൽ കൊണ്ടുവന്നിട്ട് അതിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളും. ആ ജോലി ചെയ്യുന്നത് രക്തമാണ്. കൂടുതലും രാത്രികാലത്താണ് നമ്മുടെ കിഡ്നി കൂടുതൽ പ്രവർത്തിക്കുന്നത്. രക്തം അന്നേരം കഠിന അധ്വാനം ചെയ്യാൻ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അഴുക്കെല്ലാം ചുമന്നുകൊണ്ടുപോയി വെളിയിൽ കളയുകയാണ്. ശുദ്ധീകരിക്കുന്ന ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് രക്തമാണ്. ശുദ്ധീകരണമില്ലെങ്കിൽ നമ്മൾ മരിച്ചുപോകും. കിഡ്നി ഫെയിലായി തീർന്നാൽ നമ്മൾ മരിച്ചുപോകും. നമ്മൾ ശ്വസിക്കുന്ന ഈ വായു ലങ്സിൽ വന്നു കഴിഞ്ഞാൽ ലങ്സിൽ നിന്ന് ഈ വായുവിലുള്ള ഓക്സിജൻ, പ്രാണവായു വലിച്ചെടുത്ത് അത് ശരീരം മുഴുവൻ കൊണ്ടെത്തിച്ച് ഓരോ സെല്ലുകളിലും എത്തിക്കുന്ന ജോലി രക്തത്തിലെ ചുവന്ന അണുക്കളുടെ ജോലിയാണ്. ഏതെങ്കിലും കാരണത്താൽ തലച്ചോറിലോട്ട് പോകാനുള്ളതായ രക്തം ഓടിപ്പോകാനുള്ള വഴി അടഞ്ഞു പോയാൽ, ബ്ലോക്കായി തീർന്നാൽ 3 മിനിറ്റ് മതി, തലച്ചോറിലെ സെല്ലുകൾ, രക്തം ചെല്ലാത്തിടത്തുള്ള സെല്ലുകൾ മുഴുവൻ നിർജീവമായി പോകും. ഓക്സിജൻ കിട്ടാതെ 3 മിനിറ്റിൽ കൂടുതൽ തലച്ചോറിലെ സെല്ലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയയില്ല. അതിനാണ് ആളുകൾ പറയുന്നത് സ്ട്രോക്ക് ഉണ്ടായി. സ്ട്രോക്ക്, തലച്ചോറിൽ ഓക്സിജൻ ചെന്നില്ലെന്നർത്ഥം. ഹാർട്ടിലാണ് രക്തം ചെല്ലാതെ, ഏതെങ്കിലും ഭാഗത്ത് ആവശ്യത്തിന് രക്തം ചെല്ലാതിരുന്നാൽ അവിടെ ഉണ്ടാകുന്ന അപകടത്തിന് പറയുന്ന പേരാണ് അറ്റാക്ക്. രണ്ടും ഒന്ന് തന്നെ. തലച്ചോറിലാണ് സ്ട്രോക്ക്, ഹൃദയത്തിലാണെങ്കിൽ അറ്റാക്ക്. കൃത്യമായിട്ട് ഈ പ്രാണവായു ഓരോ സെല്ലുകളിലും കൊണ്ടെത്തിക്കുന്ന ജോലി ചെയ്യുന്നത് രക്തത്തിലുള്ള ചുവന്ന അണുക്കളാണ്. വെളുത്ത അണുക്കളാകട്ടെ, നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു രോഗാണു കടന്നുകൂടിയാൽ അതിനെ നിശേഷം തകർത്ത് തരിപ്പണമാക്കുന്ന ജോലിയാണ് വെളുത്ത അണുക്കളുടെ ജോലി. ബസ്സിൽ കയറി കമ്പിയെ പിടിച്ചാൽ മതി, രോഗാണുക്കളാണ് കൂടുതൽ ആളുകൾ തൊടുന്ന എല്ലാത്തിലും. രോഗാണുക്കൾ, നിങ്ങളുടെ നാണയം, നിങ്ങളുടെ രൂപ നോട്ട്, എല്ലാത്തിലും ആവശ്യത്തിലധികം രോഗാണുക്കളുണ്ട്. അതിനകത്ത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞ് പിന്നെ സോപ്പിട്ട് കൈ കഴുകിയിട്ട് വല്ലതും കഴിക്കാൻ പോകാവുള്ളൂ. കാരണം കൈ നിറച്ച് രോഗാണുക്കൾ എഴുതി ടാപ്പ് പിടിച്ച് തിരിക്കുമ്പോൾ ഓർത്തോണം. പലരുപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ കീബോർഡോ ടെലഫോണിൻ്റെ ഡയലോ എവിടെ തൊട്ടാലും രോഗാണുക്കളാണ്. പക്ഷേ രക്ഷപ്പെടുന്ന എന്താണെന്നറിയാമോ? വെളുത്ത അണുക്കൾ ഇങ്ങനെ പട്ടാളക്കാരായിട്ട് നിൽക്കുക. ഒരു ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ, ആയുസിൽ 3-ഓ 4-ഓ പ്രാവശ്യം ക്യാൻസർ സെല്ല് രൂപം കൊള്ളും ശരീരത്തിൽ. പക്ഷേ നമ്മളാരും ക്യാൻസർ രോഗികളായില്ല. കാരണം ഒരു ക്യാൻസർ സെല്ലുണ്ടാകുമ്പോൾ ഈ വെളുത്ത അണുക്കൾ മുഴുവൻ ചെന്ന് അതിനെ തകർത്ത് തരിപ്പണമാക്കി കളയും. ശരീരത്തെ ഡിഫൻഡ് ചെയ്യുന്ന രക്തമാണ്. പതിനേന്ദ്രിയങ്ങളുള്ളതായ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പോഷണം വലിച്ചെടുത്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ജോലിയും രക്തമാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ്, എൻസൈം, ഇതെല്ലാം അവിടുന്ന് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജോലി രക്തത്തിൻ്റെതാണ്. അതുകൊണ്ട് നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്ന ഹോർമോണൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്ന, സന്തോഷം ഉണ്ടാകുന്ന, ഉത്സാഹം ഉണ്ടാകുന്ന, ഇതെല്ലാം രക്തം ചെയ്യുന്ന പണിയാണ്. ശരീരത്തിൻ്റെ 1/2 ഭാഗം, തൂക്കത്തിൻ്റെ 1/2 ഭാഗം ഫ്ലൂയിഡാ, ദ്രാവകമാണ്. ഇത്രയും പൊക്കമുള്ള എൻ്റെ 1/2 ഭാഗം ദ്രാവകമാണെങ്കിൽ എനിക്ക് നിൽക്കാൻ വിഷമമാണ്. നിങ്ങളുടെ പൊക്കം അതേ പൊക്കത്തിൽ അതേ തൂക്കത്തിൽ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് ആ പ്രതിമയെ നിങ്ങളുടെ കാല് മാത്രം നിലത്ത് കൊടുത്തുന്ന അത്രയും സ്ഥലത്ത് അതിൻ്റെ കാല് വെച്ച് നിർത്താനൊക്കത്തില്ല, അത് മറിഞ്ഞു വീഴും, നിൽക്കത്തില്ല. കാരണം ഇത്രയും പൊക്കമുള്ളത് കൊണ്ട് നിൽക്കാനൊക്കത്തില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുകയല്ല, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, കുഴപ്പമില്ല. എന്താ കാര്യം? ചെറിയ പ്രായം മുതലേ വീണ് 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 എഴുന്നേറ്റ് നിന്ന് ബാലൻസ് ഉണ്ടായി. അതുകൊണ്ട് മാത്രമല്ല, ഫ്ലൂയിഡ് ബാലൻസ് ഉണ്ട് ശരീരത്തിൽ. ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്തുന്നത് രക്തമാണ്. എപ്പോഴെങ്കിലും ഫ്ലൂയിഡ് ബാലൻസ് നഷ്ടപ്പെട്ടാൽ മറിഞ്ഞു വീഴും. പ്രായമുള്ള ചില ആളുകൾക്ക് രോഗമുണ്ടായാൽ, ഫ്ലൂയിഡ് ബാലൻസ് നഷ്ടപ്പെടുന്ന രോഗമുണ്ടായാൽ അവർ കൂടെ കൂടെ ചെറിയ കുട്ടികളെ പോലെ മറിഞ്ഞു വീഴും. നടക്കുമ്പോൾ രക്തമാണ് നിലനിർത്തുന്നത്. ശരീരത്തിന് ഒരു ഊഷ്മാവുണ്ട്, ഒരു ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ കൂടിപ്പോയാൽ നമ്മൾ രോഗികളാകും, കുറഞ്ഞു പോയാൽ നമ്മൾ മരിച്ചു പോകും. കറക്റ്റായിട്ട് ഈ ടെമ്പറേച്ചർ നിർത്തുന്നത് രക്തമാണ്. ജീവൻ രക്തത്തിലാണ്. പക്ഷേ ബയോളജി പഠിപ്പിക്കാൻ ഞാൻ വന്നതല്ല ഇന്ന്. ഞാൻ പറഞ്ഞ ഇനി ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക, ലേവിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന രക്തത്തിലാണ് ജീവനെന്ന് എഴുതിയിരിക്കുന്നത് ബയോളജിയുടെ കാര്യമല്ല. നിന്റെ ആത്മീയ ജീവൻ നിൽക്കുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം നടത്തുന്നത് യേശുവിന്റെ രക്തമാണ്. നിന്റെ ജീവിതത്തിൽ ബാലൻസ് നൽകുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. നിന്റെ ടെമ്പറേച്ചർ നിലനിർത്തുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. നിനക്ക് ഉത്സാഹവും ഉന്മേഷവും നൽകുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ രക്തമാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലേ ഏറിയ രക്തം കൊണ്ടത്രേ നിന്നെ വീണ്ടെടുത്തത്. The precious blood of Jesus Christ. അതിന്റെ വില ഞാൻ എത്ര നീട്ടി പറഞ്ഞാലും അതിന്റെ വിലയുടെ പോകത്തില്ല. അത്രയ്ക്ക് വില കൂടിയ ദൈവത്തിന്റെ മടിയിലിരുന്ന ഓമനപുത്രൻ ഭൂമിയിൽ വന്ന് 33 തിരുവയസ്സില് അവന്റെ ജീവരക്തം മുഴുവൻ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന്റെ വില ആർക്കാ വർണ്ണിക്കാൻ ഒക്കുന്നത്? ആ രക്തത്തിന്റെ ശക്തിയിൽ നിന്നെ വിലയ്ക്ക് വാങ്ങി. ഒരു കാര്യത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ എന്റെ മുടക്കുമുതൽ നോക്കിയാൽ മതി. എന്ത് മുടക്കുമുതൽ ഉണ്ടാകുന്നതനുസരിച്ച് അതിന്റെ മൂല്യം. എന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്, ഒരാൾ എനിക്ക് തന്നാണ്. ഈ വാച്ച് എനിക്ക് തോന്നുന്നു 5000 രൂപ വിലയുള്ള ഒരു വാച്ചാണ്. ഒരാൾ സമ്മാനം തന്നാണ്. ഞാൻ IBC പ്രസിഡന്റ് ആയിക്കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ദൈവദാസൻ എനിക്ക് ഒരു വാച്ച് തന്നു. 100,000 രൂപയിൽ കൂടുതൽ അതിന്റെ വില. ഞാൻ കെട്ടിക്കൊണ്ട് നടന്നിട്ടില്ല, എന്റെ വീട്ടിലിരിപ്പുണ്ട്. ഹോളണ്ടിൽ ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു വാച്ച് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. ഞാൻ കാണാനായിട്ട് പോയി കണ്ടു. $1 billion, $1,000,000 അതിന്റെ വില. മുഴുവൻ ജൂവൽസ്, വില കൂടി ജൂവൽസ്. അത് വാങ്ങിച്ചോണ്ട് ഇവിടെ കാണുമെന്ന് കയ്യെ കെട്ടിക്കൊണ്ട് നടന്നാൽ കള്ളന്മാര് കയ്യും വെട്ടിക്കൊണ്ട് അങ്ങ് പോകും. എങ്ങനെ ആ മൂല്യം അറിയുന്ന മുടക്കു മുതലാ. ഇനി നിന്റെ മൂല്യം എന്തവാ? നിന്റെ മൂല്യം എന്തവാ? $1 million ആണോ നിന്റെ മൂല്യം? നിന്റെ മൂല്യം എന്താ? പൊന്നല്ല, വെള്ളിയല്ല, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത നിന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ദൈവം പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. ഞാൻ നിന്നെ ഓമനപ്പെരിചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ലോകം നിന്നെ താഴ്ത്താൻ നോക്കും, ലോകം നിന്നെ പരിഹസിക്കാൻ നോക്കും, ലോകം നിന്നെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കും, ലോകം നിന്റെ നാമ്പ് തുള്ളാൻ നോക്കും, ലോകം നിന്റെ കാല് വെട്ടാൻ നോക്കും. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നീ ദൈവത്തിന് പ്രിയനാണ്. നീ കൈവെക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നീ കൈയടിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നീ ഒച്ച വെക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നീ ആരാധിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. നീ തുള്ളിച്ചാടുന്ന നിന്റെ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം നീ ദൈവത്തിന് വിലയേറിയവനാണ്, വിലയേറിയവളാണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കടാക്കളെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ ഒരു നാളും കഴിയുന്നതല്ല എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. കാളക്കിടാക്കളെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തവും മലിനപ്പെട്ടവനെ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പൊക്കി എത്രയധികം ശുദ്ധീകരിക്കും, എത്രയധികം ശുദ്ധീകരിക്കും. നിന്റെ മനസാക്ഷിയെ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴുകിയാലേ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എത്ര പാപം? സകല പാപവും പോക്കി. സകല പാപം, സകല പാപം, സകലം എന്ന് പറഞ്ഞാൽ എത്ര പാപങ്ങൾ വിട്ടുകളഞ്ഞു? ഒന്നും വിട്ടിട്ടില്ല. സകലം സകലവും സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. പാപിയായി ഒരുത്തൻ എങ്ങനെ നീതീകരിക്കപ്പെടുന്നു? യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട്. പാപിയായി ഒരുത്തൻ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നു? യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട്. പാപിയായി ഒരുത്തൻ എങ്ങനെ ദൈവത്തിന് പ്രിയമുള്ളവനാകുന്നു? യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൊണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, താൻ തോന്നിയായി നടന്ന നീയ, ദൈവപ്രിയമില്ലാതെ ജീവിച്ച നീ എങ്ങനെയാ ഇന്ന് രാത്രി വിശുദ്ധന്മാരുടെ പന്തി കയറിയത് കൈയടിക്കുന്നത്? ആരാ നിനക്ക് ഇതിന് അവകാശം തന്നത്? ഇവിടെ ഇരുന്ന് ഒച്ച വെക്കാൻ എന്താ നിനക്ക് ധൈര്യം വന്നത്? അതിന് ഒരു മറുപടിയേ ഉള്ളൂ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അതെന്നെ കഴുകി, അതെന്നെ വീണ്ടെടുത്തു, അതെന്നെ രക്ഷിച്ചു, അതെന്നെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു പറഞ്ഞു, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തം, ബ്ലഡ് ഓഫ് ന്യൂ കവനന്റ്. എഴുതി, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദ ബ്ലഡ് ഓഫ് ഇറ്റേണൽ കവനന്റ്, നിത്യ നിയമത്തിന്റെ രക്തം. സ്വർഗത്തിൽ ചെന്ന് നമ്മൾ പാടാൻ പോകുന്ന പാട്ടെന്താണെന്നറിയാവോ? സ്വർഗത്തിൽ ചെന്നാൽ അവിടെ മൂപ്പന്മാർ, 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവരുടെ തലയിൽ കിരീടമുണ്ട്, കിരീടം വെച്ചിരിക്കുക. ആരാ 24 മൂപ്പന്മാർ? പുതിയ നിയമ സഭയാണ്. സഭ അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ കുഞ്ഞാട് അതിലെ പോകും. യേശു ക്രിസ്തു എപ്പോഴെങ്കിലും അതിലെ പോയാൽ മൂപ്പന്മാരെല്ലാം കൂടെ ചാടി താഴോട്ട് വീണ് യേശുവിന്റെ മുമ്പിലോട്ട് കിടന്നിട്ട് കിരീടമെടുത്ത് യേശുവിന്റെ കാൽക്കൽ വെച്ചിട്ട് അവരൊരു പാട്ട് പാടും. നീയാണ് സ്തുതി യോഗ്യൻ കുഞ്ഞാട്, നീ അറുക്കപ്പെട്ടത്. നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലും ഞങ്ങളുടെ ദൈവത്തിനായി ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. ഞങ്ങൾ ഭൂമിയിൽ വാഴും എന്നൊരു പുതിയ പാട്ട് അവർ പാടുകയാണ്. ഞങ്ങൾ ഭൂമിയിൽ വാഴും, പുതിയ പാട്ട്. എത്ര പാടിയാലും പഴകാത്ത പാട്ട്. എന്താ അവിടെ ചെന്ന് പാടുന്ന? രക്തത്തെ കുറിച്ചാണ് പാടുന്നത്, യേശുവിന്റെ രക്തം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പെന്തക്കോസ് പത്രത്തിൽ വായിച്ചൊരു പ്രസംഗകൻ പ്രസംഗിച്ചതിന്റെ കൊട്ടേഷനാണ്. അതിൽ എഴുതിയേക്കുന്ന വാചകം ഞാൻ പറയാം, അതിനകത്ത് വന്ന വാചകം. അയ്യോ, ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് വീട്ടിലെ മൃഗങ്ങൾക്കൊക്കെ കാവല് നിൽക്കുമെന്ന്. ഇല്ലില്ല, നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ മാത്രമാണ് എന്റെ യേശു രക്തം ചിന്തിയത്. യേശുവിന്റെ രക്തം വേറൊന്നും നിനക്ക് വേണ്ടി ചെയ്യത്തില്ല, നിന്റെ ആത്മാവിനെ രക്ഷിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു, അദ്ദേഹം പറഞ്ഞു, ബാക്കി പ്രസംഗമെല്ലാം ദുരുപദേശമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഓർത്ത ഇതാ, ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി, ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം. ഈ മാസം 10-ാം തീയതി ഒരു കുടുംബത്തിന് ആട്ടിൻകുട്ടിയെ വീതം നിങ്ങൾ വേർതിരിച്ചെടുത്തേണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ളതാണ്, ആട്ടിൻകുട്ടിയുമായിരിക്കണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം അതിനെ അറുക്കണം. ആ രക്ത, ആടിന്റെ രക്തം ഒരു പാത്രത്തിലെടുത്ത് നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. രാത്രി രക്തം പുരട്ടിയ വീടുകൾക്കകത്തിരുന്ന് ടുത്ത കുഞ്ഞാടിനെ നിങ്ങൾ ഭക്ഷിക്കണം. എന്ന് രാത്രി സംഹാരദൂതൻ ഊരിയ വാളും പിടിച്ചുകൊണ്ട് മിസ്രയീം തെരുവിലൂടെ നടക്കും. സിംഹാസനം ധരിക്കുന്ന ഫറവോന്റെ ആദ്യ ജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരന്റെ ആദ്യ ജാതൻ വരെ എന്ന് രാത്രി ഛേദിക്കപ്പെടും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളൊക്കെയും ഛേദിക്കപ്പെടും. മിസ്രയീമിലെങ്ങ് വലിയ നിലവിളിയുണ്ടാകും. ഒന്നും മരിക്കാത്ത ഒരു വീടും മിസ്രയീമിൽ കാണുകയില്ല. എന്നാൽ നിങ്ങൾ പാർക്കുന്ന വീടുകൾക്കോ രക്തമടയാളമായിരിക്കും. എന്നാൽ നിങ്ങൾ പാർക്കുന്ന വീടുകൾക്കോ രക്തമടയാളമായിരിക്കും. പെസഹാ കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ സംഹാരകൻ നിങ്ങളെ വിട്ട് കടന്നു പോകും, നിങ്ങളെ വിട്ട് കടന്നു പോകും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളും ഇന്ന് രാത്രി കൊല്ലപ്പെടത്തില്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ ഇന്ന് രാത്രി ഛേദിക്കപ്പെടുകയില്ല. ഇസ്രായേൽ മക്കൾ അറുത്തുകൂട്ടിയ ആട്ടുംകുട്ടിയുടെ ചോരയ്ക്കകത്ത് അവർക്ക് വിടുതലുണ്ടായിരുന്നു, അവരുടെ മൃഗങ്ങൾക്ക് വിടുതലുണ്ടായിരുന്നെങ്കിൽ എന്റെ യേശുവിന്റെ രക്തം നിന്റെ ആത്മാവിനെ മാത്രമേ സൂക്ഷിക്കത്തുള്ളൂ. അല്ല, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്നെയും നിനക്കുള്ള സകലത്തെയും ചുറ്റി പരിപാലിക്കും. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി സകലത്തെയും വിടുവിക്കുന്നതാണ്, സകലത്തെയും മറയ്ക്കുന്നതാണ്. ദുഷ്ടന്റെ പോരുകൾ കടന്നു വരുമ്പോൾ യേശുവിന്റെ രക്തം രക്തത്തിന്റെ ശക്തിയാണ് നിന്റെ കുഞ്ഞുങ്ങളെ മറച്ചത്. ഓ, ശത്രുവിന്റെ തീയമ്പുകൾ എഴുതിവിട്ടപ്പോൾ, അവൻ ഗൂഢാലോചന നടത്തിയപ്പോൾ, അവൻ ഒന്നിച്ചുകൂടി നിന്നെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ രക്തത്തിന്റെ കവറിംഗ് ആണ് ദൈവം നിനക്ക് തന്നത്. ആ രക്തത്തിനകത്താണ് നീ സുരക്ഷിതരായിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ പന്തലിലും പരിസരങ്ങളിലും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഈ വചനത്തോടൊപ്പം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. സാത്താന് ഏറ്റവും വിരോധമുള്ള ആരോടാണ്? സാത്താൻ ഏറ്റവും വൈരാഗ്യമുള്ളത് ആരോടാണ്? സാത്താൻ ഏറ്റവും പിണക്കുള്ളത് ആരോടാണ്? ആരെ നശിപ്പിക്കാൻ അവൻ ലക്ഷ്യം വെച്ചേക്കുന്നത്? നിന്നെയാ, നിന്നെയാ നോട്ടം ഇട്ടിരിക്കുന്നത്. നീ ഒരുപാട് സ്തോത്രം പറയുന്നു, നീ ഒരുപാട് കൈയടിക്കുന്നു, നീ കൈവെക്കുന്നു, നീ ആരാധിക്കുന്നു, ദൈവത്തെ ഒരുപാട് ശബ്ദം ഉണ്ടാക്കി ആരാധിക്കുന്നു. നിന്നെ ആ നോട്ടം വെച്ചിരിക്കുന്നു. നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കാനാ നോക്കുന്ന ദുഷ്ട പിശാച് അവന്റെ മുഴുവൻ ശക്തിയോടെ അവന്റെ മുഴുവൻ ആയുധങ്ങളുമായി. സാത്താനും അവന്റെ കൂടുള്ള മുഴുവൻ പിശാചുക്കളും അവരുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളുമായി നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ഭവനത്തെ തകർക്കുവാൻ, നിന്റെ ഭവനത്തിലോട്ട് പാഞ്ഞു കയറി വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്, അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്, യേശുവിന്റെ രക്തത്തിന്റെ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്, നിന്റെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ അടയാളമുണ്ട്, യേശുവിന്റെ രക്തത്തിന്റെ അടയാളം നിന്റെ മേലുള്ളത് കൊണ്ട് ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയുകയില്ല, ദുഷ്ടശക്തികൾക്ക് നിന്നെ തൊടുവാൻ കഴിയുകയില്ല. ഹിറ്റ്ലർ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഭൂലോകം മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് ജർമ്മൻ സൈന്യവുമായിട്ട് അവരുടെ സഖ്യകക്ഷികളുമായി മുന്നേറിയ ഹിറ്റ്ലർ, അയാൾ പറഞ്ഞൊരു വാചകം വളരെ പ്രസിദ്ധം. അയാൾ പറഞ്ഞു, ഈ ഭൂലോകത്തെ എന്റെ കയ്യിലിട്ട് ഞാൻ അമ്മാനമാടുമായിരുന്നു, ഈ ഭൂലോകത്തെ ഞാൻ അമ്മാനമുടും ആടും, പക്ഷേ ആ ബ്രിട്ടീഷ് പട്ടാളത്തെ എനിക്ക് പേടിയാ, അവരില്ലായിരുന്നെങ്കിൽ ഈ ഭൂഗോളം എന്റെ കയ്യിൽ കിടന്ന് പിടച്ചേനെ എന്ന് രാത്രി കാൽവറിയെ ചൂണ്ടിക്കൊണ്ട് സാത്താൻ പറയുകയാണ്. ഈ ഭൂലോകത്തെ ഞാൻ കയ്യിലിട്ട് അമ്മാനമാടുമായിരുന്നു, കാൽവറി ക്രൂശിൽ യേശുവിന്റെ രക്തം ചിന്തയില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെ ഞാൻ അമ്മാനമാടുമായിരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ഒരടയാളം മാത്രമല്ല നിന്റെ മേലുള്ളത്, രണ്ടാമതൊരു അടയാളം കൂടെ ഉണ്ട്. രണ്ടാമത്തെ അടയാളം, ഒരു സീല് വെച്ചിരിക്കുക. ആ സീല് പരിശുദ്ധാത്മാവിന്റെ സീല, പരിശുദ്ധാത്മാവിന്റെ മുദ്രയ, പരിശുദ്ധാത്മാവിന്റെ അടയാളമാ. ഹല്ലേലൂയ. രക്തത്തിന്റെ അടയാളവും അതിന്റെ പുറത്ത് ആത്മാവിന്റെ അടയാളവുമുണ്ട്. രക്തവും അതിന്റെ പുറത്ത് അഭിഷേകത്തിന്റെ എണ്ണയും പുരട്ടിയിരിക്കുക. രണ്ടടയാളമുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. വഴിയിൽ നിന്ന് തടുക്കുന്നവൻ നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ നാശയോഗ്യനും അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരും. അന്ത്യക്രിസ്തുവിന്റെ കാര്യം തെസലോനിക്കയിൽ എഴുതിയിരിക്കുകയാണ്. അധർമ്മ മൂർത്തിയും നാശയോഗ്യനുമായ വെളിപ്പെട്ടു വരും. എപ്പോഴാ? തടുക്കുന്നവൻ മാറിപ്പോകുമ്പോൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പക്ഷെ വെളിപ്പെടാൻ ഒക്കുന്നില്ല. വഴിയിൽ ഒരാൾ തടഞ്ഞുകൊണ്ട് നിൽക്കുക, ആള് മാറിപ്പോകാതെ വെളിപ്പെടാൻ ഒക്കത്തില്ല. അന്ത്യക്രിസ്തു എന്താ വെളിപ്പെടാത്തത്? അന്ത്യക്രിസ്തു എല്ലാ തലമുറയിലും സാത്താൻ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ അന്ത്യക്രിസ്തു ആക്കാൻ കരുതി വെക്കും. കാരണം യേശു വരികയാണെങ്കിൽ അടുത്ത നിമിഷം അന്ത്യക്രിസ്തു രംഗത്ത് വരണം. അതുകൊണ്ട് യേശു വരുമ്പോൾ രംഗത്ത് വരാൻ ഒരാളെ കണ്ടുവച്ചേക്കും സാത്താൻ. അവൻ അഭിഷേകം ചെയ്ത് വെളിയിൽ കൊണ്ടുവരും. പക്ഷേ യേശു വരുന്ന സമയം സാത്താൻ അറിയാൻ വയ്യാത്തോണ്ട് അവനുണ്ടാക്കി വെച്ച അന്ത്യക്രിസ്തു മുഴുവൻ ചത്തുപോയി. പക്ഷേ ഈ തലമുറയിലെ അവൻ കണ്ടുവച്ചിട്ടുണ്ട്, ആരെയോ ആരെയോ അന്ത്യക്രിസ്തുവാക്കാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ വെളിപ്പെടാനൊക്കത്തില്ല, വെളിപ്പെടാൻ തടുക്കുന്നവൻ വാങ്ങി, ആരാ തടുക്കുന്നവൻ? തൃത്വത്തിൽ മൂന്നാമനായി പരിശുദ്ധാത്മാ വഴിയിൽ നിൽക്കുക. ഓ യേശുവിന്റെ മണവാട്ടി സഭയെ ഒരുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് സഭയുടെ ഒരുക്കം പൂർത്തീകരിക്കുമ്പോൾ ഇവിടേക്ക് കയറി വരിക എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടാകുമ്പോൾ സഭയും കൊണ്ട് അവൻ എടുക്കപ്പെടും. പരിശുദ്ധാത്മാവ് വഴിയിൽ നിൽക്കുന്നതുകൊണ്ട് അധർമ്മത്തിന്റെ ശക്തികൾക്ക് വെളിപ്പെടാനൊക്കുന്നില്ല. നിന്റെ പെരക്കകത്തോട്ട് പാഞ്ഞ് കയറി നിന്നെ തകർക്കാനായിട്ട് ശത്രു വരുമ്പോൾ ഒരാൾ തടഞ്ഞുകൊണ്ട് നിൽക്കുക. വാൽക്കണ്ട ഒരാള് ആരാണെന്നറിയോ? പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നതുകൊണ്ട് നിന്നെ തൊടാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കാറ്റ് നിന്റെ മേൽ വീശുന്നു, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരുന്നു. അത്യന്ത ശക്തിന്റെ മൺപാത്രത്തിലേക്ക് ദൈവം അയക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വന്ന് തോറ്റാളിനെ പോലെ ഇരിക്കണ്ട. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്നിട്ട് തല ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വണ്ണം പ്രാഗൽഭ്യമില്ലാതെ പകുതി തലയും കുനിച്ച എവിടെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഞാൻ പറയാം. യേശുവിന്റെ രക്തത്തിനൊക്കെ വിശ്വാസം പോരാ. യേശുവിന്റെ രക്തത്തിനൊക്കെ വിശ്വാസം പോരാ. യേശുവിന്റെ രക്തത്തിനൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും, അവനെ ആരാധിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ ആദ്യം രക്തം വീണത് പാപം ചെയ്ത മനുഷ്യൻ നഗ്നനായപ്പോൾ അവന്റെ നഗ്നത മറയ്ക്കാൻ ദൈവം ഒരു മൃഗത്തെ അറുത്ത് തോലെടുത്തു. അതുവരെ ഒരു മൃഗം അറുക്കപ്പെടില്ല, അതുവരെ എല്ലാ മനുഷ്യരും മൃഗങ്ങളും സസ്യബുക്കുകളാ. സകല വൃക്ഷത്തിന്റെയും ഫലമായിരുന്നു മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് ആഹാരമായി കൊടുത്തിരുന്നത്. ചോര വീട്ടില്ല. ആദ്യമായി ചോര വീഴുന്ന പാപത്താൽ നഗ്നതയുണ്ടായ മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ മൃഗത്തിന്റെ തോലെടുത്തു. ഏത് മൃഗമായിരുന്നു? വെളിപ്പാട് ഉത്സവത്തിലാ പറഞ്ഞേക്കുന്ന മൃഗമേതാണെന്ന്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടത് കുഞ്ഞാടായിരുന്നു. ഒരാടിനെ അറുത്തതിന്റെ തോലെടുത്താണ് അവരെ ഉടുപ്പിച്ചത്. അത് യാഗത്തിന്റെ പ്രമാണം കൊടുക്കുകയായിരുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അതാണ് ആദ്യത്തെ വാഗ്ദാനം. വീണുപോയ മനുഷ്യന് ദൈവം ആദ്യം കൊടുത്ത രക്ഷകന്റെ വാഗ്ദാനം. ദ സീഡ് ഓഫ് ദ വുമൻ ഷാൽ ബ്രൂയിസ് ദ ഹെഡ് ഓഫ് ദ സർപ്പന്റ്. ശത്രു ഉണ്ടല്ലോ നിങ്ങളെ പറ്റിച്ച്, നിങ്ങളെ ചതിച്ച മഹാസർപ്പമായ ദുഷ്ട പിശാചില്ല അവന്റെ തലയെ ചവിട്ടി മെതിക്കാൻ വരുന്നുണ്ട് സ്ത്രീയുടെ സന്തതി. മശിഹ വീണ്ടെടുപ്പുകാരൻ. പക്ഷെ എപ്പോഴാ അവന്റെ തലയെ ചവിട്ടി തകർക്കുന്നറിയാമോ? സർപ്പവന്റെ കുതികാല് മുറിക്കുക. എപ്പോഴാണോ സ്ത്രീയുടെ സന്തതിയുടെ കാല് മുറിയുന്നത് അപ്പോഴാണ് തലയെ ചവിട്ടുന്നത്. യേശുവിന്റെ കാല് മുറിഞ്ഞപ്പോഴാണ് അവൻ സാത്താന്റെ തലയെ ചവിട്ടി ജയമെടുത്തു. സ്തോത്രം. അതിന്റെ നിഴലായിട്ടാണ് യാഗം കൊടുത്തത്. അത് ആബേല് വിശ്വസിച്ചു, കായും വിശ്വസിച്ചില്ല. കായൻ കൃഷി സാധനം എല്ലാം കൊണ്ടുവച്ചു, ആബേൽ ആട്ടുകുട്ടിയെ കൊണ്ടുവന്ന്. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം ഞാൻ പെട്ടെന്ന് പറയാം. കായൻ കൊണ്ടുവച്ച കൃഷി സാധനം ആരാധനാ സ്ഥലത്ത് ദൈവസിനിൽ കൊണ്ടുവച്ചത് അതുപോലെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ അനക്കം പോലും ഇല്ല. അടുത്ത് നിന്ന് പോലും ഒരു ചെറിയ ശബ്ദം കേൾക്കാനില്ല. കൃഷി സാധനം എല്ലാം കൂടെ കൊണ്ടുവച്ചേക്ക്, എന്തിനു വെച്ചേക്കോ? ആരാധനയ്ക്ക് വെച്ചേക്ക്. ആരാധിക്കാൻ വന്നിരിക്കുക. അനക്കവും ഇല്ല, ശബ്ദവും ഇല്ല. എന്നാൽ ഹാബേലിന്റെ ആട്ടുകുട്ടിയെ വന്ന സമയം മുതൽ ചാടിച്ചാടി നിൽക്കുക. ഓ ഹാബേലിന്റെ ആട്ടുകുട്ടിയുടെ ശബ്ദം അങ്ങ് ദൂരെ കേൾക്കാം എന്ന കാര്യം, അതിന് ജീവനുണ്ട്. അത് ജീവനുള്ള യാഗമായിരുന്നു. ഹാബേൽ ആട്ടുംകുട്ടി അറുത്തു. ആട്ടുംകുട്ടിയുടെ രക്തം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനാ സ്ഥലത്ത് വീണു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, രക്തം വീണു. കുറെ കഴിഞ്ഞപ്പോൾ ഹാബേലിന്റെ രക്തം വീണു കായിന്റെ വയലിൽ. ആദ്യത്തെ കൊലപാതകം നടത്തുക വിശ്വാസത്തിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ. കർമ്മ മാർഗക്കാരൻ വിശ്വാസ മാർഗക്കാരനെ പീഡിപ്പിക്കുക. അത് കഴിഞ്ഞ് ഇന്ന് വരെ ലോകചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ആര് പീഡനം സഹിക്കുന്നു അവൻ വിശ്വാസ മാർഗക്കാരനാ. ആരാണോ പീഡനത്തിനു വേണ്ടി ഒരുങ്ങുന്നത് അവര് കർമ്മമാർഗക്കാരാ. കർമ്മമാർഗക്കാരുടെ ആയുധം എപ്പോഴും വിശ്വാസിക്കെതിരെ ഉയർന്നിരിക്കുക. അന്ന് ഹാബേലിന്റെ രക്തം വീണ നിലത്തു നിന്ന് ദൈവം പറഞ്ഞു, കായിനെ നിന്റെ സഹോദരനായ ഹാബേലിന്റെ രക്തം വീണ നിലത്ത് നിന്ന് രക്തം എന്നോട് നിലവിളിക്കുന്നു. രക്തം നിലവിളിക്കുന്നു, രക്തം ദൈവത്തോട് നിലവിളിക്കുന്നു, രക്തത്തിലാണ് ജീവൻ, ജീവൻ ദൈവത്തോട് നിലവിളിക്കുക. എന്തിനു വേണ്ടി? പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. ഹാബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം. ഓ, യേശുവിന്റെ രക്തം പുണ്യാഹരക്തമാണ്. യേശുവിന്റെ രക്തം സംസാരിക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഹാബേലിന്റെ രക്തം എവിടുന്ന് വിളിച്ചു? എവിടെ രക്തം വീണു? ആ നിലത്തുനിന്നാണ് വിളിച്ചത്. യേശുവിന്റെ രക്തം എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെ രക്തം വീണു? ആ നിലത്തുനിന്നാ. യേശുവിന്റെ രക്തം വീണ നിലം ഏതാ? എവിടാ യേശുവിന്റെ രക്തം തളിച്ചേക്കുന്നത് പറയാമോ? യേശുവിന്റെ രക്തം തളിച്ചേക്കുന്നത് നിന്റെ മേലാ. നിന്റെ മേൽ തളിക്കപ്പെട്ട യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ആ രക്തം ഇന്ന് രാത്രിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അകത്ത് വെളിപ്പാട് കിട്ടിയ ആളുകൾ മാത്രം കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയാ. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തു ഭാഗത്തെ യേശു ക്രിസ്തു ഒരു അഡ്വക്കേറ്റ് ആയിട്ടിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. പക്ഷവാദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ ലളിതമായ അർത്ഥമാ. നിന്റെ പക്ഷം പിടിച്ചതിനൊക്കെ വേണ്ടി വാദിക്കുക, അത്രേ ഉള്ളൂ. അതാ ദൈവത്തിന്റെ അടുത്തിരുന്നുകൊണ്ട് നിന്റെ പക്ഷം പിടിച്ചതിനൊക്കെ വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഇരിപ്പുണ്ട്. അഡ്വക്കേറ്റ് ജീസസ് ക്രൈസ്റ്റ്. 24 മണിക്കൂർ 365 ദിവസം ഏതെങ്കിലും വിഷയം നിന്റെ വന്നാൽ അന്നേരം തന്നെ നിന്റെ അഡ്വക്കേറ്റ് ഹാജരാണ് ഇവിടെ. വെറുതെ അല്ല ഇവിടെ വന്ന് ഇങ്ങനെ ഇത് കൈയടിക്കാനൊക്കെ വെക്കുന്നത്. ദുഷ്ടാപീശാജ് എത്ര തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇന്നും ദൈവത്തിന്റെ കൃപയിൽ നീ നിൽക്കുന്നതിന്റെ കാരണം അറിയാമോ? ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ യേശു ക്രിസ്തു അവിടെ ഇരിപ്പുണ്ട്. ബാബേൽ പ്രവാസകാലത്ത് 70 കൊല്ലം കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ ദേവാലയം പണിയുവാൻ രാജകുമാരന്മാരിൽ ഒരാളായിരുന്ന സെരുബ്ബാബേൽ യെരുശലേമിലേക്ക് വന്നു. കൂടെ ഒരു പുരോഹിതനും വന്ന. പുരോഹിതന്റെ പേര് യോശുവ. അവരൊരു ദേവാലയ യെരുശലേമിൽ പണിതിരുന്ന ശുശ്രൂഷ നടത്തുമ്പോൾ ഈ യോശുവ പുരോഹിതനെതിരെ ഒരു കമന്റുമായിട്ട് സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറയുക, ആ യോശുവ പുരോഹിതനുണ്ടല്ലോ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ശുശ്രൂഷയ്ക്ക് കയറുന്ന, എന്ത് കുറ്റമാ സാത്താൻ നോക്കി നടക്കുന്ന ഓർത്തോണം. ഇന്നലെ ഇട്ട ഉടുപ്പ് തന്നെ ഇട്ടോണ്ടാ ഇന്ന് താണ്ടാവും വന്നേക്കുന്നത്. ഒരാഴ്ചയായിട്ട് ഉടുപ്പ് തേച്ച് അലക്കാതിട്ടോണ്ട് വന്നിരിക്കുക. സാത്താൻ നോക്കും, ഓർത്തോണം. സാത്താൻ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ചെന്ന് പറയുക, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണ് പുരോഹിതൻ നിന്നെ ശുശ്രൂഷിക്കുന്നത്. ശരിയല്ല, ഇത് ശരിയല്ല, നിന്നെ അവമാനിക്കുകയാണ്. ആ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചോണ്ടാണോ ദൈവസ്ഥനെ വരേണ്ടത്? ദൈവത്തിന്റെ മറുപടി, സാത്താനെ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു തീക്കൊള്ളിയാണ് ആ യോശുവ. ബാബേൽ പ്രവാസത്തിന്റെ തീക്കകത്ത് കത്തിക്കരിഞ്ഞ് ചാരമായി പോകേണ്ടി അവനെ തീക്കകത്തുനിന്ന് ഞാൻ വലിച്ചെടുത്തതാ. തീക്കകത്തുനിന്ന് വലിച്ചെടുത്തത് കരി കാണത്തില്ലേ? അതൊരു കുറ്റമാണോ? നിന്നെ എവിടുന്നാണ് വലിച്ചെടുത്തതെന്ന് ദൈവത്തിനറിയാ. നിന്റെ പശ്ചാത്തലം ദൈവത്തിനറിയാ. നിന്നെ വിളിച്ചുകൊണ്ടുവന്ന വഴി ദൈവത്തിനറിയാ. നിന്നെ നടത്തിയ വിധം ദൈവത്തിനറിയാ. അതിനുശേഷം ദൈവം പറഞ്ഞു, സാത്താനെ യഹോവ നിന്നെ ഭർഷിക്കുന്നു. അതിനുശേഷം അടുത്തു നിന്ന ദൂതനോട് പറഞ്ഞു, ആ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. സാത്താൻ കുറ്റം പറഞ്ഞോട് രണ്ട് കാര്യം ഉണ്ടായി. ഒന്ന്, സാത്താൻ ഒരു ഭത്സനം കിട്ടി. രണ്ട്, യോശുവയ്ക്ക് ഉത്സവ വസ്ത്രവും കിട്ടി. ശത്രു നിന്നെ താഴ്ത്താൻ നോക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. ശത്രു നിന്നെ അപമാനിക്കാൻ നോക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. ശത്രു നിന്നെ കവർന്നെടുക്കാൻ നോക്കുമ്പോൾ ദൈവം നിനക്ക് സമൃദ്ധിയായി നൽകും. ശത്രു നിന്നെ ഞെരുക്കുവാൻ നോക്കുമ്പോൾ ദൈവം നിനക്ക് വിശാലത വരുത്തും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. നിന്നെ താഴ്ത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ ഉയർത്താൻ പോകയാ. 2012 നിന്റെ വിജയത്തിന്റെ വർഷമാണ്. 2012 ദൈവമേ ഒരു ദൂത് തരണമേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ദൂത് ഞാൻ പറയാം, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. 20:5 ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ കൊടി ഉയർത്തും. ഇന്ന് രാത്രി തോറ്റവരെ പോലെ കൊടിയും താഴ്ത്തിക്കെട്ടി ഇവിടെ ഇരിക്കണ്ട കേട്ടോ. തോറ്റ ആളുകൾ ആ കൊടി താത്തു പിടിക്കുന്നു, കൊടി പകുതി താഴ്ത്തി കെട്ടുന്നതുമൊക്കെ എന്നതിന്റെ കൊടി ഉയർത്തി പിടിച്ചോണം. അവൻ ജയത്തിന്റെ കൊടി, അവൻ എന്റെ ജയത്തിന്റെ കൊടി, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഈ കൊടി ഉയർത്തിയാൽ എന്ത് പ്രയോജനമുണ്ടെന്ന് ആളുകൾ ചോദിക്കും. കൊടി ഉയർത്തുന്നതിന്റെ പ്രതീകമാ കൈ ഉയർത്തുന്നത്. അതിനെന്താ പ്രയോജനം? പ്രയോജനം ഞാൻ പറഞ്ഞു തരാം. 30:31 വായിച്ചു കേൾപ്പിക്ക. ഈ കാണാതറിയാമെങ്കിലും വചനം വായിച്ചു കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ നിങ്ങൾക്ക് വേണേ എഴുതിയെടുക്കാം. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട. വീട്ടിൽ പോയി പിന്നെ ഓർക്കാൻ ശ്രമിച്ചാൽ പിശാജ് യെശയ്യാവിന് വരെ ഇരമ്യാവായിരിക്കും ഓർപ്പിച്ചെന്ന് ഓർത്തണം. യെശയ്യാ 31:9 കേട്ടോ.
ഭീതിഹേതുവായി അവരുടെ പാറ പോയി പോകും. അവരുടെ പ്രഭുക്കന്മാർ
നിന്റെ ശത്രുക്കളുടെ പ്രഭുക്കന്മാർ, അന്ധകാരത്തിന്റെ പ്രഭുക്കന്മാർ, ദുഷ്ടശക്തികൾ
കൊടി കണ്ട്
നടുങ്ങിപ്പോകുമെന്ന്
സീയോനിൽ തീയും യെരുശലേമിൽ ചൂളയുമുള്ള യഹോവയുടെ അരുളപ്പാട്.
സിയോനിലെ തീയ ഇവിടെ കാണുന്ന ആത്മാവിന്റെ തീയ. സിയോനിൽ തീയുള്ള ദൈവം പറയുക, നിന്റെ കൊടി കണ്ടിട്ട് ശത്രുവിന്റെ പ്രഭുക്കന്മാർ നടുങ്ങാൻ പോവുക. എല്ലാരും കൊടി ഉയർത്തിക്കേ. ദൈവത്തിന്റെ നാമത്ത് നമ്മൾ കൈകൾ ഉയർത്തി അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. നിന്റെ കൊടി താഴ്ത്തി കെട്ടരുത്. 2011 നീ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ല. 2011 ഒരു ബ്രേക്ക് ത്രൂ നീ ആഗ്രഹിച്ചു, ഒരു ബ്രേക്ക് ത്രൂ നിന്റെ ജീവിതത്തിലോ നിന്റെ ബിസിനസ്സിലോ നിന്റെ ശുശ്രൂഷയിലോ ഉണ്ടായില്ല. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടുകൊള്ളുക, 2012 നിന്റെ ബ്രേക്ക് ത്രൂവിന്റെ വർഷമാണ്, 2012 നിന്റെ വിജയത്തിന്റെ വർഷമാണ്, 2012 നിന്റെ വർഷമാണ്, 2012 നിന്റെ കൊടി ഉയർത്തി പിടിക്കുന്ന വർഷമാണ്. ഇന്ന് രാത്രി കരിന്തിരി കത്തിയ നീ വന്നിരിക്കുന്നതെങ്കിൽ, ഒരു കാലത്ത് തീ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ കാരണത്താൽ തീ അണഞ്ഞു പോയി, ഇപ്പം കരിന്തിരിയ. പക്ഷെ പുകയുണ്ട്, പുക വരുന്നുണ്ട്. പുക വരാൻ കാരണം അതിനകത്തുണ്ടായിരുന്ന എല്ലാ തീപ്പൊരിയും കെട്ടില്ല. അതിനകത്ത് എവിടെ ഒരു തീപ്പൊരി കെടാതെ കിടപ്പുണ്ട്, അതാ പുക വരുന്നത്. കർത്താവ് പറഞ്ഞു, പുകയുണ്ടേ, ബാക്കി ഞാൻ ഏറ്റു. പുകയുന്ന തിരി ഞാൻ കെടുത്തുകയല്ല. പുകയുന്ന തിരിക്കകത്ത് ഒരു തീപ്പൊരിയുണ്ട്, അത് ഞാൻ കത്തിച്ചോളാം. ഏതെങ്കിലും കാലത്ത് നിന്റെ അകത്ത് സ്വർഗത്തിൽ നിന്ന് കത്തിച്ച ആ തിരിയുടെ, ആ തീയുടെ
എല്ലാം അണഞ്ഞു പോയെങ്കിലും ഒരു തീപ്പൊരിയെങ്കിലും കെടാതെ അകത്തുണ്ടെങ്കിൽ, ഒരു തീപ്പൊരിയെങ്കിലും കെടാതെ അകത്തുണ്ടെങ്കിൽ ബാക്കി ഇന്ന് കത്തിക്കാൻ പോവുക എന്ന് ബാക്കി കത്തിച്ചെടുക്കാൻ പോവുക. പുകയിന്ന് തിരികെ അവൻ കെടുത്തേയില്ല. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ നടുവിലൂടെ നടക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ തങ്കം കൊണ്ടുള്ള ഒരു ചവണയുണ്ട്. ആ ചവണ കൊണ്ട് അവൻ കരിന്തിരി മുറിക്കുന്നു. അവൻ തിരിയെ വലിച്ചു നീട്ടുന്നു. അവൻ അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ ദീപത്തിൽ പകരുന്നു. നിന്റെ ദീപത്തെ ഇന്ന് രാത്രി കത്തിക്കുന്നു. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിന്റെ അകത്ത് കത്തിച്ചു വെച്ച വിളക്കും കൊണ്ടേ പോകാവുള്ളൂ. ആ വിളക്ക് കെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ അകത്ത് ഇന്ന് അവൻ അനുഗ്രഹത്തിന്റെ വിളക്ക് കത്തിക്കുന്നു. വെളിപ്പാടിൽ യേശുക്രിസ്തു പറഞ്ഞ എന്റെ വലങ്കയിൽ കണ്ട ഏഴു നക്ഷത്രങ്ങൾ, തേസ്കരിക്കപ്പെട്ട ദൈവപുത്രന്റെ വലങ്കയിലിരിക്കുന്ന ഏഴു നക്ഷത്രങ്ങൾ യേശു പറയുകയാണ്, ഏഴ് സഭയുടെ ദൂതന്മാരാകുന്നു, കർത്താവിന്റെ ദാസന്മാരാണ്. യേശുവിന്റെ വലങ്കയിലിരിക്കുന്ന നക്ഷത്രം, നീ ഒരു നക്ഷത്രമാണ് ദൈവദാസ. ഇനി ഞാൻ പറയുന്ന കേട്ടുകൊള്ളുക, എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഒരു നക്ഷത്രത്തെ പോലും കെടുത്താൻ ഇതുവരെ കൊടുങ്കാറ്റിന് കഴിഞ്ഞിട്ടില്ല. എത്ര വലിയ കൊടുങ്കാറ്റടിക്കട്ടെ, എത്ര വലിയ പെരുങ്കാറ്റടിക്കട്ടെ, ഈശാന മൂലൻ അടിക്കട്ടെ, ഒരു നക്ഷത്രത്തെ പോലും ഊതിക്കെടുത്താൻ കഴിയുകയില്ല. അവന്റെ വലം കയ്യിലിരിക്കുന്ന നക്ഷത്രമാണ് നീ. യേശുവിന്റെ രക്തം പ്രൊട്ടക്ട് ചെയ്യുന്ന, യേശുവിന്റെ രക്തം കാവൽ ചെയ്യുന്നതാ. കേരളത്തിന്റെ ഒരു ദുരന്ത ഭീഷണിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എപ്പോൾ പൊട്ടുമെന്നുള്ളത്. രണ്ടു പ്രാവശ്യം മുല്ലപ്പെരിയാറിലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന ഇടത്തെ പോകാൻ എനിക്ക് അവസരമുണ്ടായി. രണ്ടാം പ്രാവശ്യം അവരെന്നെ വിളിച്ച് ഫോൺ ചെയ്ത് ഞാൻ അവിടെ ചെന്നതാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അവിടുത്തെ എം പി പി ഡി തോമസ്, അവിടുത്തെ എം എൽ എമാര്, മുൻ മന്ത്രിമാര്, 20 എം എൽ എമാര് ഇരിക്കുന്ന സദസ്സിൽ എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നു. ഞാനവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. നിരീശ്വരവാദികളായിരുന്ന ഭൂരിപക്ഷ ആളുകൾ, ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ദൈവത്തിന് മാത്രമേ വിടുവിക്കാനൊക്കെ. ദൈവമേ, ഒരു വലിയ ദുരന്തം ഇവിടെ ഉണ്ടാകാതെ വണ്ണം അവിടെ ജനത്തെ സഹായിക്കണമേ. സർവശക്തനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്നപ്പോൾ ഓർത്തൊരു കാര്യം ഞാൻ പറയാം, അതവിടെ പറഞ്ഞില്ല, ഇവിടെ പറയാം. ഓർത്ത കാര്യം, പസഫിക് സമുദ്രത്തിന് 8 കിലോമീറ്റർ ആണ് ആഴം. മുല്ലപ്പെരിയാർ അണക്കെട്ട് 136 അടിയെ ഉള്ളു വെള്ളം. 136 അടി പസഫിക് സമുദ്രത്തിന് 8 കിലോമീറ്റർ. അങ്ങനെ 7 സമുദ്രങ്ങൾ, 7 കൂടെ ചേർന്ന് ഒറ്റ സമുദ്രമേ ഉള്ളൂ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പേര് പറയുക. ഇന്ത്യയുടെ അവിടെ പിന്നെ ഇന്ത്യൻ ഓഷ്യൻ, അവിടുന്ന് കറങ്ങി അമേരിക്കയുടെ പടിഞ്ഞാറിലും പോലെ അത് പസഫിക് സമുദ്രം. അവിടുന്ന് ഇപ്പുറത്ത് വരുമ്പോൾ യൂറോപ്പും അമേരിക്കയുടെ ഇടയ്ക്ക് കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം. ഇങ്ങനെ സപ്തസമുദ്രങ്ങളാണ് ലോകത്തുള്ള 7 സമുദ്രങ്ങൾ. അവിടുത്തെ വെള്ളമെല്ലാം കൂടെ എത്ര കോടി 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 ക്യൂബിക് മീറ്റർ ഉണ്ടെന്നറിയാവോ? അത് മുഴുവൻ ഉള്ളംകൈക്കകത്ത് കോരിയെടുക്കുന്നു. അവനാ നിന്റെ ദൈവം, അവനാ നിന്റെ ദൈവം. ലോകത്തുള്ള മുഴുവൻ സമുദ്രങ്ങളിലെ വെള്ളത്തെ ഉള്ളംകൈക്കകത്ത് കോരിയെടുക്കാൻ കഴിയുന്ന മഹാദൈവമാണ് നിന്റെ ദൈവം. ശർക്കരയും ചുണ്ണാമ്പും ഇഷ്ടികപ്പൊടിയും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരണക്കെട്ടിന് 50 കൊല്ലത്തിൽ കൂടുതൽ ആയുസില്ല. ഇപ്പോൾ 116 കൊല്ലമായി ശർക്കരയും ചുണ്ണാമ്പും എല്ലാം ഒലിച്ചുപോയി. കരിങ്കല്ല അവിടെ ഇരിപ്പുണ്ട്. ഭൂകമ്പം ഒന്നിന് പുറകെ ഒന്നായിട്ടുണ്ടാകുക. ചൈന ഇതുപോലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഒരണക്കെട്ട് പൊട്ടി അടുത്ത അണക്കെട്ടിനെത്തിയെന്ന് അവിടെ പൊട്ടി അടുത്ത 26 അണക്കെട്ടുകളാണ് തകർന്ന ഒറ്റ ദിവസം. കോടികളാണ് ഒഴുകിപ്പോയത്, കണക്കില്ല. പിന്നെന്താ ഇവിടെ ഇത്രയും ഭൂകമ്പം ഉണ്ടായിട്ട് പൊട്ടാഞ്ഞത്? ചുണ്ണാമ്പല്ല പിടിച്ചു നിർത്തിയത്, ശർക്കരയല്ല പിടിച്ചു നിർത്തിയത്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനമുണ്ട്, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനമുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ജനത്തെ നശിപ്പിക്കരുത്, അവരെ രക്ഷിക്കണമേ, ഒരു അപകടം ഉണ്ടാകരുത്, ഒരു അനർത്ഥം ഉണ്ടാകരുതെന്ന് ഉള്ളതുറം ദൈവത്തോട് നിലവിളിക്കുന്ന കുറച്ചാളുകൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടുമുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അടക്കട്ട് അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ അണക്കെട്ട് പണിയേണ്ടെന്നല്ല, ഡു ദ പോസിബിൾ ആൻഡ് ഗോഡ് വിൽ ഡു ദ ഇംപോസിബിൾ. മനുഷ്യന് സാധ്യമുള്ളത് ചെയ്യണം, മനുഷ്യർക്ക് അസാധ്യമായ ദൈവം ചെയ്യും. മനുഷ്യർക്ക് സാധ്യമുള്ളത് അവിടെ പുതിയ അണക്കെട്ട് പണിയാണ്. ഇപ്പോഴുള്ള വെള്ളത്തിൻ്റെ ലെവല് മുല്ലപ്പെരിയ ഡാമില് 100 അടിയായിട്ട് കുറയ്ക്കണം. അപകടരേഖയുടെ താഴെ കൊണ്ടുവരണം. അത് മനുഷ്യരിപ്പം ചെയ്യേണ്ടത്. മനുഷ്യർക്ക് അസാധ്യമായ കാര്യം ദൈവം ചെയ്തു തരും. നീ നിനക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും ദൈവം നിനക്ക് വേണ്ടി ചെയ്യത്തില്ല. മടിയന്മാർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാനിരിക്കുന്ന ആളല്ല ദൈവം. നിനക്ക് സാധ്യമായി നീ ചെയ്യുക. നിനക്ക് അസാധ്യമായ കാര്യമുണ്ട്, നിനക്ക് അസാധ്യമായി ദൈവം ചെയ്തു തരും. നിനക്ക് അസാധ്യമായ പല വിഷയങ്ങളുടെ മുമ്പില് ഇന്ന് രാത്രി നീ ഇരിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം ഇറങ്ങി വന്ന് ഇന്ന് രാത്രി നിനക്ക് വിടുതൽ തരും. ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിന്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നീ ഒന്ന് കേറി പിടിച്ചാൽ മതി, അവൻ നിനക്ക് വേണ്ടി മറുപടി തരും, മറുപടി തരും. ഹാഗാർ ദാസിയായിരുന്നു. ഇസ്മായേൽ വാഗ്ദത്ത സന്തതിയെ ഉപദ്രവിക്കുന്നവനായിരുന്നു, പരിഹാസിയായിരുന്നു. ദൈവം തന്നെ പറഞ്ഞ ദാസിയെ മകനെ പുറത്താക്കാൻ. കുറെ വെള്ളമൊക്കെ ആയിട്ട് അവർ പോയി. പോയ വഴിക്ക് വെള്ളം തീർന്നു, ആഹാരം തീർന്നു. മകൻ മരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഉള്ളുരുകി നിലവിളിച്ചു. മകന്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ ഒരു അവനെ ഒരു കുറുങ്കാണ്ട് തണലിൽ കിടന്നിട്ട് ഒരു അമ്പൻപാട് ദൂരത്ത് പോയിരുന്നുണ്ട്. അമ്മ നിലവിളിച്ചു. ആ ബാലകൻ അവിടെ കിടന്ന് നിലവിളിച്ചു. ദാസിയാ ഒന്ന്, അബ്രഹാമിന്റെ ദാസി. മറ്റേത് പരിഹാസ്യ. പക്ഷേ ഉള്ളുരുകി ദൈവത്തെ വിളിച്ചാൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യും. മരുഭൂമിയിൽ ഉറവ തുറന്നു, മരുഭൂമിയിൽ ഉറവ തുറന്നു. ഒരു ദൂതനെ വിട്ട് അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കി, മരുഭൂമിയിൽ ഉറവ. ആർക്കു വേണ്ടി? ഇസ്മായിലിന് വേണ്ടി, ദാസിക്ക് വേണ്ടി അല്ല, അവരുടെ മക്കൾക്ക് വേണ്ടി അല്ല, അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി. എത്ര കൊല്ലമായി? 4000 കൊല്ലം. ഇപ്പോഴും ഉണ്ട് അവിടെ. സൗദി അറേബ്യ മരുഭൂമിയിൽ ചെന്നാൽ അന്ന് തുറന്ന ഉറവയിൽ ഇപ്പോഴും വെള്ളമുണ്ട്. പണ്ടൊക്കെ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ കുപ്പിക്കകത്തും ഇതിനകത്തും എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ഇതിനകത്തെല്ലാം വിമാനത്തെ അതും കൊണ്ടുവരുന്നത് കാണാമായിരുന്നു. ഇപ്പം കൊണ്ടുവരാനൊക്കത്തില്ല, ഫ്ലൂയിഡൊന്നും കയറ്റാനൊക്കത്തില്ല വിമാനത്തിൽ. 4000 കൊല്ലമായിട്ടും ദൈവം കൊടുത്ത ഉറവ് പറ്റിയില്ല. അബ്രഹാം കൊടുത്ത ഒരു ദിവസം കൊണ്ട് തീർന്നു. ഇതാ മനുഷ്യർ കൊടുക്കുന്ന ദൈവം കൊടുക്കുന്നതായിട്ടുള്ള വ്യത്യാസം. പക്ഷെ കൊടുത്തത് ആർക്കാ? കൊടുത്തത് അവകാശമില്ലാത്തവനാ, കൊടുത്തത് വാഗ്ദത്തമില്ലാത്തവനാ, കൊടുത്തത് പരിഹാസിക്ക, കൊടുത്തത് ദാസിക്ക. യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഉറവ തുറക്കാതിരിക്കുമോ? നിനക്ക് വേണ്ടി ഉറവ തുറക്കാതിരിക്കുമോ? ഒരു ഇസ്മായിലിന് വേണ്ടി ഉറവ തുറന്നെങ്കിൽ, ഒരു ഹാഗാറിന് വേണ്ടി ഉറവ തുറന്നെങ്കിൽ, യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ദൈവനാമത്തിന് വേണ്ടി അപമാനം സഹിച്ച, ദൈവനാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ച, ദൈവനാമത്തിന് വേണ്ടി താഴ്ച സഹിച്ച, ദൈവനാമത്തിന് വേണ്ടി ഞെരുക്കം അനുഭവിക്കുന്ന നീ, നിന്റെ ഉള്ളുരുകി ദൈവത്തെ വിളിച്ചാൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതിരിക്കുമോ? ഇന്ന് രാത്രി നിന്റെ അത്ഭുതം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ വിടുതൽ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മറുപടി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ സ്ഥിതി മാറ്റുവാൻ എന്റെ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി, ഒറ്റ നിമിഷം മതി, നിന്റെ സ്ഥിതി മാറ്റുവാൻ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അബ്രഹാമും ഇസ്ഹാക്കും കൂടെ മോറിയാമലയുടെ കയറ്റം കയറുമ്പോൾ ഇസ്ഹാക്കിന്റെ ഒരു ചോദ്യമുണ്ട്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ? ആ ചോദ്യം ഇസ്ഹാക്കിന്റെ കേവലം ഒറ്റപ്പെട്ട ചോദ്യമല്ല, ചോദ്യം അപ്പാ തീയുണ്ട്, വിറകുണ്ട്, ആട്ടുകുട്ടി എവിടെ, ആട്ടുകുട്ടി എവിടെ? ആ ചോദ്യം യഹൂദ മലനിരകൾ തട്ടി പ്രതിധ്വനിച്ചു, പ്രതിധ്വനിച്ചത് പോലെ തന്നെ